നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
കൊറോണ വൈറസ് ബാധ നേരിടാൻ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ചുള്ളൊരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിന് വിവിധ ജനവിഭാഗങ്ങളും സംഘടനകളുമെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പല മതവിഭാഗങ്ങളുടെയും പരിപാടികൾ ഇപ്പോൾ വിവാദമായിരിക്കുന്നൊരു സമയമാണ്. എന്നാൽ ഓസ്ട്രേലിയയിലെ മതവിഭാഗങ്ങൾ എങ്ങനെയാണ് സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത്, ഇക്കാര്യമാണ് ഇനി പരിശോധിക്കുന്നത്. അടുത്തയാഴ്ച ഈസ്റ്റർ വാരമാണ് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളിലൊന്ന്. ഏതു തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഇതിൽ ഏർപ്പെടുത്തുന്നതെന്ന് സിറോ മലബാർ സഭയുടെ മെൽബൺ ബിഷപ്പ് ബോസ്കോ പുതൂർ SBS മലയാളത്തോട് വിശദീകരിക്കുന്നു. നമസ്കാരം ബിഷപ്പ് ബോസ്കോ പുതൂർ, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ആദ്യം തന്നെ താങ്കൾക്ക് നന്ദി ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പം ചേരുന്നതിനും. ബിഷപ്പ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകം മുഴുവൻ ഇപ്പോൾ ഒരു ആശങ്കയുടെ സാഹചര്യമാണുള്ളത്. കൊറോണ വൈറസ് ബാധ എല്ലായിടത്തും വല്ലാത്ത രീതിയിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സിറോ മലബാർ സഭ ഓസ്ട്രേലിയയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് ആരാധനാക്രമങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്, അക്കാര്യം ഒന്ന് ആദ്യം പറയാൻ കഴിയുമോ?
തീർച്ചയായിട്ടും. ഇവിടെ ഓസ്ട്രേലിയയിലെ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ സ്റ്റേറ്റ് ടെറിട്ടറി പ്രീമിയേഴ്സും പ്രൈം മിനിസ്റ്റേഴ്സും നിർദ്ദേശിച്ച ആരോഗ്യപരമായിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരാർത്ഥത്തിൽ പാലിക്കാൻ തന്നെ എല്ലാ സിറോ മലബാർ ഇടവുകളോടും കമ്മ്യൂണിറ്റികളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് മുതലേ പൊതുജനങ്ങൾക്കായിട്ടുള്ള കുർബാനയോ മറ്റ് ആരാധനകളോ സിറോ മലബാർ സമൂഹത്തിൽ അനുഷ്ഠിക്കപ്പെടുന്നില്ല. പകരം ഓൺലൈനായിട്ട് കുർബാനയും തിരുക്കർമ്മങ്ങളും ആളുകൾക്ക് വീട്ടിലിരുന്ന് പങ്കെടുക്കാവുന്ന രീതിയിൽ സംവിധാനം ചെയ്തിട്ട് ഉള്ളതാണ്. ഉദാഹരണമായിട്ട് ഞാൻ താമസിക്കുന്ന ഈ റെസിഡൻസിൽ തന്നെ ഒരു കൊച്ച് കത്തേളയിലുണ്ട്. ആ കത്തേളയിൽ നിന്ന് എല്ലാ ദിവസവും മെൽബൺ സമയം കാലത്ത് 10 മണിക്കും വൈകിട്ട് 5 മണിക്കും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് ആളുകൾക്ക് അതിൽ പങ്കെടുക്കാവുന്ന രീതിയിൽ. അപ്പം അതുകൊണ്ട് വളരെ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ലോകമെമ്പാടും ക്രൈസ്തവരും മറ്റേ വിശ്വാസികളും ജീവിക്കുന്നത്. ആരാധനക്രമത്തിനായിട്ട് ആലയത്തിൽ വരുന്നത് ആരോഗ്യപരമായിട്ട് നല്ലതല്ല എന്നുള്ളത് കൊണ്ട് ആരും വരരുത് എന്ന് തന്നെയാണ് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് തിരുക്കർമ്മങ്ങൾ ഓൺലൈനായിട്ട് മാത്രം ജനങ്ങൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് പങ്കെടുക്കാവുന്ന രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. വലിയ ആഴ്ചയിൽ, അതായത് വിശുദ്ധ വാരത്തിൽ, അടുത്ത ആഴ്ച ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ദിവസങ്ങളാണ് യിശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ത്രിദിനങ്ങളായിരിക്കുന്ന പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ഉയർപ്പ് ഞായർ ദിവസങ്ങൾ. ആ ദിവസങ്ങളിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ അനുഷ്ഠിക്കുക. ആരെയും ആരാധനാലയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടല്ല, ഓൺലൈനായിട്ട് മാത്രമാണ് ആ തിരുക്കർമ്മങ്ങൾ ആഘോഷിക്കപ്പെടുന്നത്.
ഒരുപക്ഷെ ആരാധനാലയങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ ഈസ്റ്റർ സമയമായതുകൊണ്ട് തന്നെ വീടുകളിൽ വിശ്വാസികൾ ഒത്തുകൂടാനും പ്രാർത്ഥനകൾക്കും മറ്റുമായി ഒത്തുകൂടാനുള്ള സാധ്യതകളുണ്ടല്ലോ. സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്താൻ സഭ നിർദ്ദേശിച്ചിട്ടുണ്ടോ?
തീർച്ചയായിട്ടും. വീടുകളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ വീടുകളിൽ ഉള്ളവർ മാത്രമേ അവിടെ പങ്കെടുക്കാൻ പാടുള്ളൂ. മറ്റു വീടുകളിൽ നിന്നുള്ളവരെ സന്ദർശിക്കാൻ പാടില്ല. കാരണം ഇപ്പൊ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അതാണല്ലോ, മാക്സിമം ഒരാളെ സന്ദർശകരായിട്ട് മറ്റൊരു വീട്ടിൽ പോകാൻ പാടുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റു വീടുകളിലെ ആളുകള് അയൽപ്പക്കത്തു നിന്നുള്ളവരോ സ്നേഹിതരോ ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനകൾ പാടില്ല. ആ ഭവനത്തിലുള്ളവർ മാത്രമേ ആ ഭവനത്തിൽ ഒത്തുചേർന്ന് ഈ ഓൺലൈൻ ശുശ്രൂഷകളിലോ മറ്റേ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം.
ഈ ഒരു സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെഷേഴ്സ്, സാമൂഹികമായ അകലം പാലിക്കൽ നടപടികൾ, അതിന്റെ ഒരു പ്രാധാന്യം, അത് നടപ്പാക്കുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? പ്രത്യേകിച്ചും താങ്കൾ ഒരു വലിയൊരു സഭയുടെ ഒരു ഓസ്ട്രേലിയയിലെ മേധാവി കൂടിയാണ്. അപ്പോൾ താങ്കൾക്ക് ആ ഒരു പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
ഉറപ്പായിട്ടും നമുക്ക് കേൾക്കുമ്പോൾ അരോചകമായിട്ട് തോന്നും, അപ്രായോഗികമായിട്ട് തോന്നുമെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ അവസരത്തില് ഈ കൊറോണ വൈറസ് എന്ന് പറയുന്ന വളരെ നിസാരമെന്ന് കരുതപ്പെടുന്ന ഈ അണു അജ്ഞാതനും അദൃശ്യനുമായിരിക്കുന്ന ഈ അണു ലോകത്തെ ഇത്രമാത്രം അപകടത്തിൽ കൊണ്ട് ചാടിക്കുന്ന സാഹചര്യത്തില് ആ അണുവിനെ തടയുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള കൂട്ടായ പരിശ്രമത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് ഇന്ന് ഏതൊരു പൗരന്റെയും ഏതൊരു മനുഷ്യന്റെയും ഏതൊരു ദൈവവിശ്വാസിയുടെയും പ്രഥമമായിരിക്കുന്ന കടമ. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാവല്ലോ, കൃത്യമായിട്ട് എല്ലാ വിശദാംശങ്ങളും അറിഞ്ഞില്ലെങ്കിൽ തന്നെയും നമ്മളെ വ്യക്തികളോട് രോഗികളായിരിക്കുന്ന രോഗസാധ്യതകളോട് അടുത്ത് ശാരീരികമായിട്ട് ഇടപഴകുമ്പോഴാണ് രോഗാണുക്കൾ പരക്കുന്നത്. അതുകൊണ്ട് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് കർശനമായിട്ട് തന്നെ ഓരോ വ്യക്തിയും സമൂഹവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ജനസമൂഹത്തിൻ്റെ മനുഷ്യവംശത്തിൻ്റെ നന്മയ്ക്ക് ആരോഗ്യകരമായിരിക്കുന്ന ഭാവിക്ക് അത്യന്തം അത്യാവശ്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് തന്നെയാണ് ഞാൻ എല്ലാവരോടും നിർദ്ദേശിക്കുന്നത്.
ഒരു പക്ഷേ സാധാരണ രീതിയിൽ ഓസ്ട്രേലിയ പോലൊരു രാജ്യത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ആരാധനാലയങ്ങൾ അടച്ചിടണമെന്ന് സർക്കാർ പറയുന്നത്. അത്തരമൊരു നടപടിയിലേക്ക് ഇത്തവണ പോയിരിക്കുന്നു. സ്വാഭാവികമായും കുറച്ച് വിശ്വാസികൾക്കെങ്കിലും അതുകൊണ്ടൊരു വിഷമമോ എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് ഈ ഒരു ആരാധനാലയങ്ങൾ അടച്ചിടുന്നതിന്റെ പ്രസക്തി? അതിനെ എങ്ങനെയാണ് സഭ സ്വീകരിക്കുന്ന ആ നിർദ്ദേശത്തെ?
ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മനുഷ്യ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആദ്യത്തെ ചുമതല ഈ സാഹചര്യത്തിൽ. അപ്പോൾ ആ മനുഷ്യ ജീവനെ സംരക്ഷിക്കാൻ ഏതറ്റവും വരെ പോകാനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പോൾ ആരാധനാലയങ്ങൾ താൽക്കാലികമായിട്ട് അടച്ചിടുക ആവശ്യമാണെങ്കിൽ അത് ചെയ്യുന്നതോട് സർവാത്മന സഹകരിക്കുകയാണ് എല്ലാ സഭാവിശ്വാസികളും മതവിശ്വാസികളും അധികാരികളും ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് നമുക്കല്പം സംഘർഷം തോന്നും, അസ്വസ്ഥത തോന്നും. കാരണം നമ്മളിതുവരെ നാളിതുവരെ ശീലിച്ചിട്ടുള്ളത് ആരാധനാലയങ്ങളിൽ, പള്ളികളിൽ, മോസ്കുകളിൽ, അമ്പലങ്ങളിൽ പോയി ഒരുമിച്ച് ആരാധന നടത്തുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊരു പ്രത്യേക അവസ്ഥ സ്വീകരിക്കാനായിട്ട് നിർബന്ധിതരാകുമ്പോൾ അതിനുള്ള നന്മ, അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള അംശം തിരിച്ചറിയാനും നമുക്കുണ്ടാകുന്ന മാനസികമായിരിക്കുന്ന അസ്വസ്ഥതകളെ തൽക്കാലം മാറ്റിവെക്കാനും നമ്മൾ തയ്യാറാകണം. ഞാനും ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ 49 കൊല്ലമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷ, വൈദിക ശുശ്രൂഷ നടത്തുന്ന എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാകുന്നത്. അസ്വസ്ഥതകളുണ്ടെങ്കിലും മാനസികമായിട്ട് പ്രയാസങ്ങൾ തോന്നുമെങ്കിലും എനിക്ക് തോന്നുന്നു അത്യധികമായിട്ട് പുതു നന്മയ്ക്ക് ഉപകരിക്കുന്ന ഈ കാര്യം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദൈവം ഈ ത്യാഗം ഏറ്റവും സന്തോഷപൂർവ്വം എന്നിൽ നിന്നും എല്ലാവരിൽ നിന്നും സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
പക്ഷേ ഒരൊറ്റ ചോദ്യം കൂടി അവസാനമായുള്ളത്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരുപാട് മലയാളി മാതാപിതാക്കൾ നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട്. അതിൽ ഒരുപാട് കത്തോലിക്ക വിശ്വാസികളും ഉണ്ടാകും. അവർക്ക് പലർക്കും ഈ ഒരു ഈസ്റ്റർ സമയത്ത് പോലും നാട്ടിലേക്ക് തിരിച്ചു പോകാനോ നാട്ടിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാനോ ഒന്നും കഴിയുന്നില്ല എന്ന വലിയ രീതിയിലുള്ളൊരു ആശങ്കയുണ്ട്. ഇപ്പോൾ എന്തായാലും തിരിച്ചു പോകാൻ സാധ്യവുമല്ല, വിമാനയാത്രാ വിലക്കെല്ലാം ഉള്ളതുകൊണ്ട്. അവരോട്, അത്തരത്തിലുള്ള മാതാപിതാക്കളോട് താങ്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്തായിരിക്കും?
അങ്ങനെയുള്ള മാതാപിതാക്കൾ മാത്രമല്ല കഷ്ടപ്പെടുന്നത്, ഒരുപാട് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, വളരെ ചെറുപ്പക്കാരായിരിക്കുന്ന പിള്ളേര്, അതായത് നമ്മുടെ നാട്ടിലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവിടെ ഉപരിപഠനത്തിനായിട്ട് എത്തിയിരിക്കുന്ന ഒരുപാട് യുവാക്കൾ, ചെറുപ്പക്കാർ ഉണ്ട്. അവരുടെ കാര്യം വളരെ പരിതാപകരമാണ്. അവരൊരുപക്ഷെ കാഷ്വലായിട്ട് പാർട്ട് ടൈം ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നവർക്ക് ആ ജോലിയും നഷ്ടപ്പെട്ടു, ഒരു പഠനവും ഇല്ല, അങ്ങനെയുള്ളൊരു അസ്വസ്ഥതയിൽ കഴിയുന്ന ആ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ കാഷ്വൽ ലേബറേഴ്സ് ആയിട്ട് ജോലി ചെയ്തിരുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. വീടുകളിലെ ആശങ്കയോടുകൂടെ കഴിയുന്ന മാതാപിതാക്കളോടുകൂടിയുള്ള കുട്ടികൾ ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രായം ചെന്ന മാതാപിതാക്കൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാതെ, പുറത്തു കിടക്കാൻ പറ്റാതെ, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. സാമ്പത്തികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടാകാം, ഒരുപക്ഷെ ആവശ്യത്തിന് ഭക്ഷണം പോലും ലഭിക്കാൻ സാധിക്കാത്തവരുണ്ടാകാം, ഒരുപക്ഷെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് പോകാൻ പറ്റാത്തവരുണ്ടാകാം. അതുപോലെയുള്ള വ്യത്യസ്ത മാനസികമായിരിക്കുന്ന പ്രതിസന്ധികളുള്ളവരുണ്ടായിരിക്കാം. ഇവരൊക്കെ സഹായിക്കാനായിട്ട് ഞാൻ വാസ്തവത്തിൽ എല്ലാ ഇടവകളോടും ചെറുമർബാസ് സഭയിലെ കമ്മ്യൂണിറ്റികളോടും ഒരു സന്നദ്ധ സേവാ സംഘം രൂപീകരിച്ച് ഇങ്ങനെ ആവശ്യങ്ങളുള്ളവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ സാഹചര്യത്തിലെന്ന് ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ട് മക്കളെ കാണാനായിട്ട് വന്ന് ഇവിടെ വിഷമിച്ചു കഴിയുന്ന മാതാപിതാക്കളോട് എനിക്ക് സ്വാന്തനത്തിൻ്റെ ഒരു വാക്ക് പറയാൻ മാത്രമേ തരികയുള്ളൂ. ദൈവത്തിൻ്റെ പരിപാലനെ ആശ്രയിക്കുക, അസ്വസ്ഥരാകേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഇതിനൊരു അന്ത്യം വരുമെന്നും ശോഭനമായിട്ടുള്ള ഒരു ഭാവി അതേ അനധിവിദൂര ഭാവിയിൽ നമുക്ക് ലഭ്യമാകുമെന്നും അങ്ങനെ തിരിച്ചു പോകാനായിട്ടുള്ള നല്ല അവസ്ഥ നിങ്ങൾക്കുണ്ടാകുമെന്നും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്നും അപകട സാഹചര്യങ്ങളിൽ പുറത്ത് കടക്കരുത് എന്നും മറ്റുള്ളവരുമായിട്ടുള്ള അന്യരുമായിട്ടുള്ള സമ്പർക്കം പാടില്ല എന്നും പ്രത്യേകിച്ച് പ്രായത്തിൽ കവിഞ്ഞവരോട് ഒരു ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ ഞാൻ എളിമയോട് കൂടി അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ലവനായിരിക്കും എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
തീർച്ചയായും വളരെ നന്ദി ബിഷപ്പ് ബോസ്കോ പുത്തൂർ, ഇത്രയും ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം സന്ദേശങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികൾക്കായി പങ്കുവച്ചതിന്.
നന്ദി, നമസ്കാരം.
സിറോ മലബാർ സഭയുടെ മെൽബൺ ബിഷപ്പ് ബോസ്കോ പുത്തൂറാണ് ഇതുവരെ സംസാരിച്ചത്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.